1989 രണ്ടു പേർ ജപ്പാനിലെ നാഷണൽ പാർക്കിന്റെ അടുത്തുള്ള മലനിരകളിലേക്ക് ട്രക്കിങ്ങിന് പുറപ്പെട്ടു. അവിടെ പോയവരിൽ അധികം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത് കൊണ്ട് തന്നെ അവരുടെ മാതാപിതാക്കളും ഫ്രണ്ട്സുകളും ഒക്കെ അവരെ അതിൽ നിന്നും വിലക്കിയിരുന്നു. എന്നിരുന്നാലും അതൊക്കെ കേൾക്കാതെയായിരുന്നു അവരുടെ യാത്ര. അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചപ്പോഴേക്കും അവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെയായി. തലേ ദിവസത്തെ കാറ്റിലും മഴയിലുമൊക്കെ വഴികാട്ടുന്ന ബോർഡുകളൊക്കെ താഴെ വീണിരുന്നു. അങ്ങനെ സാധാരണ പോകുന്ന വഴിയിൽ നിന്നൊക്കെ മാറി അവർ ഒരുപാട് ദൂരെ മുന്നോട്ട് സഞ്ചരിച്ചു. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. അവർക്ക് തിരിച്ചു പോകാനുള്ള വഴി പോലും മനസ്സിലാകുന്നില്ലായിരുന്നു. അവർ സഹായത്തിന് വേണ്ടി ഒറ്റയ്ക്ക് അലറി വിളിക്കുകയും ചെയ്തു. കിലോമീറ്ററുകളോളം ആരും താമസിക്കാറും ഉണ്ടായിരുന്നില്ല. ആ വിളി ആരും കേട്ടതുമില്ല. അങ്ങനെ ഒന്ന് രണ്ട് രാത്രികൾ അവർ ആ കാട്ടിൽ കുടുങ്ങിപ്പോയി. മറ്റൊരു ദിവസം അവരിൽ പ്രതീക്ഷകൾ ഉണർത്തിക്കൊണ്ട് ഒരു ഹെലികോപ്റ്റർ അവരുടെ അടുത്തേക്ക് പറന്നു വരുന്നതായി അവർക്ക് തോന്നി. അറിയാം നമുക്ക് ജപ്പാനിലെ ഒരു പഴയ കേസ് ഫയലിന്റെ ദുരൂഹതകളെ കുറിച്ച്. ജപ്പാൻ പോലീസുകാർ പതിവ് പോലെ ഹെലികോപ്റ്ററിൽ നാഷണൽ പാർക്കിന്റെ മുകളിലൂടെ പെട്രോളിങ്ങിലായിരുന്നു. അപ്പോഴാണ് അവർ കണ്ടത് താഴെ കാട്ടിന്റെ നടുക്കായി വലിയ ഭീമാകാരത്തിൽ മരങ്ങൾ കൊണ്ട് SOS എന്ന് എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെ അവർ SOS എന്ന് എഴുതിയ ഭാഗത്തായി ഹെലികോപ്റ്റർ ഇറക്കി. അവിടെ ചുറ്റും തിരഞ്ഞു. അങ്ങനെ ഒരുപാട് തിരച്ചിലിനൊടുവിൽ ഭക്ഷണമൊന്നും കിട്ടാതെ ക്ഷീണിച്ച് അവശരായി ട്രക്കിങ്ങിന് വന്ന രണ്ടു പേർ കിടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തു. അവരെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അങ്ങനെയൊരു SOS എന്ന മാർക്ക് അവർ അവിടെ ഇട്ടിട്ടില്ലെന്നും ഹെൽപ്പിന് വേണ്ടി അവർ ഉച്ചത്തിൽ അലറിയത് മാത്രമേ ചെയ്തുള്ളൂ എന്നുമാണ് അവർ പോലീസിനോട് പറഞ്ഞത്. പിന്നീട് ഒട്ടും വൈകിക്കാതെ പോലീസ് SOS എന്ന് കണ്ട സ്ഥലത്തേക്ക് യാത്രയായി. അവിടെ ചുറ്റും തിരച്ചിലും തുടങ്ങി. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ അത് കണ്ടത്. SOS എന്ന് എഴുതി വെച്ചതിന്റെ 40 മീറ്റർ അകലെയായി അവർ ഒരു സ്ത്രീയുടേത് എന്ന് തോന്നിപ്പിക്കുന്ന അസ്ഥിക്കൂടങ്ങൾ കണ്ടെടുത്തു. ആ അസ്ഥിക്കൂടത്തെ എടുത്ത് കൂടുതൽ പരിശോധിച്ചപ്പോൾ അവർ അറിഞ്ഞത് അതിന്റെ ചില ഭാഗത്ത് വന്യമൃഗങ്ങൾ കടിച്ചു പറിച്ചതിന്റെ പാടുകളും മറ്റ് ശരീരഭാഗങ്ങളിൽ വീണ് എല്ലുകൾ കഷ്ണമായതിന്റെ സൂചനകളുമാണ് അതിൽ നിന്നും കിട്ടിയത്. എന്തായാലും എന്തോ വലിയ ആപത്ത് പിണഞ്ഞും മരിച്ചതിന്റെ തെളിവുകളായിരുന്നു അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കൂടാതെ കുറച്ച് ദൂരെയുള്ള ഒരു മരത്തിന്റെ പൊത്തിൽ നിന്നും ഒരു ബാഗും അതിൽ 3 പഴയ കാസറ്റുകളും ഒരു പഴയ കാസറ്റ് റെക്കോർഡറും പോലീസിന് കിട്ടിയിരുന്നു. മറ്റ് അത്യാവശ്യ സാധനങ്ങളും അവർക്ക് ആ ബാഗിൽ നിന്നും കിട്ടി. അതേസമയം അസ്ഥികൂടങ്ങൾ ലാബിൽ പരിശോധിച്ചപ്പോൾ അതൊരു സ്ത്രീയുടേതാണെന്നും അവരുടേത് ഓ ബ്ലഡ് ഗ്രൂപ്പാണെന്നും അവർ കണ്ടെത്തി. പക്ഷേ ദുരൂഹതകൾ അവിടെ തീരുന്നില്ല. ലാബ് റിപ്പോർട്ട് പ്രകാരം അത് സ്ത്രീയുടെ അസ്ഥികൂടമാണെങ്കിലും തൊട്ടടുത്ത് നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ സ്ത്രീയുടേതായിരുന്നില്ല. കൂടാതെ ആ ടേപ്പ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പുരുഷന്റെ ശബ്ദവുമായിരുന്നു. ആ ടേപ്പ് റെക്കോർഡിൽ ഒരു പുരുഷൻ SOS ഹെൽപ്പ് എന്നൊക്കെ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു. എനിക്കിവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല, ഞാനൊരു മരത്തിലാണ് ഉള്ളത് എന്നാണ് ആ ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കൂടാതെ ആ ബാഗിൽ നിന്നും അവർക്കൊരു ID കാർഡും കൂടെ കിട്ടിയിരുന്നു. ആ ID കാർഡ് വെച്ച് അവർ അന്വേഷിച്ചപ്പോൾ അത് 5 വർഷം മുൻപേ കാണാതായ കെഞ്ചി വാമുറ എന്നയാളുടേതായിരുന്നു. പക്ഷെ 5 വർഷം മുൻപേ ഇയാളെ പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുകയും അതിനുശേഷം ആർക്കും അയാളെ പറ്റി ഒരു വിവരവും കിട്ടിയിരുന്നില്ല. പക്ഷെ ടേപ്പ് റെക്കോർഡിലുള്ള ശബ്ദം ഇയാളുടെ പാരന്റ്സിനെ പോലീസ് കേൾപ്പിച്ചപ്പോൾ അത് 5 വർഷം മുൻപേ കാണാതായ തന്റെ മകന്റെ ശബ്ദമല്ല എന്ന് അവർ തറപ്പിച്ചു പറയുകയും ചെയ്തു. അതുകൂടാതെ ആകാശത്ത് നിന്നും വരുന്ന ഹെലികോപ്റ്റർ കാണാൻ വേണ്ടി അത്ര വലുതായി SOS എന്ന് എഴുതി ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി മരങ്ങളൊക്കെ വെട്ടാൻ വേണ്ടി ഉപയോഗിച്ച മഴ പോലത്തെ എന്തെങ്കിലും ആയുധങ്ങൾ കണ്ടെത്തുവാനോ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. പിന്നീട് അവരുടെ അന്വേഷണം എപ്പോഴാണ് SOS എന്ന എഴുത്ത് അവിടെ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എന്നതിനെ പറ്റിയാണ്. എന്നാൽ അതിനെപ്പറ്റി അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏകദേശം 5 വർഷത്തോളമായി അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. വീണ്ടും അസ്ഥികൂടങ്ങൾ ലാബിൽ പരിശോധനയ്ക്കയച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ആ അസ്ഥികൂടങ്ങൾ ഒരു പുരുഷന്റേതാണെന്ന്. അതെല്ലാം കൂട്ടി വായിച്ച് കേസ് ക്ലോസ് ചെയ്യുമ്പോൾ പോലീസ് കണ്ടുപിടിച്ചത് കെഞ്ചി വാമുറ 5 വർഷം മുന്നേ ട്രക്കിങ്ങിന് അവിടെ എത്തിപ്പെട്ടെന്നും അയാൾ ട്രക്കിങ്ങിന് പുറപ്പെട്ട് വഴിതെറ്റി എവിടെയോ എത്തിപ്പെട്ട് അവിടെ നിന്നും തിരിച്ചു പോകാൻ വഴിയറിയാതെ സ്വയരക്ഷയ്ക്കായി SOS എന്നെഴുതി വെച്ച് ഹെലികോപ്റ്റർ വന്ന് രക്ഷിക്കുമെന്ന് കരുതി മരത്തിന്റെ ചില്ലകളിൽ കാത്തുനിന്ന് അവിടെ തന്നെ മരിച്ചതാകാം എന്നും പറഞ്ഞാണ് കേസ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. കെഞ്ചിയുടെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ ടേപ്പ് റെക്കോർഡിലെ സൗണ്ട് ആരുടേതാണ്? കാട്ടിൽ നിന്നും റെക്കോർഡ് ചെയ്തതാണെങ്കിൽ എന്തുകൊണ്ട് കാട്ടിലെ മറ്റ് ശബ്ദങ്ങൾ ബാക്ക്ഗ്രൗണ്ടായി ടേപ്പ് റെക്കോർഡിൽ വന്നില്ല? അത്രയും വലിയ മരങ്ങൾ മുറിച്ച് SOS എന്നെഴുതാനുള്ള ശക്തി കെഞ്ചിക്കുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ ശക്തി ഉപയോഗിച്ച് ആ കാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല? എല്ലാത്തിനും ഉത്തരം ബാക്കി വെച്ചുകൊണ്ട് ഇന്നും ഈയൊരു കേസ് ഫയൽ ദുരൂഹമായി തന്നെ തുടരുന്നു. ഒരു പക്ഷേ ഇതിന് ഉത്തരം അറിയാവുന്നത് 2 പേർക്ക് മാത്രമാണ്, അത് കെഞ്ചിക്കും പിന്നെ പ്രകൃതിക്കും മാത്രം.